ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
நிர்தேசன பரீட்சித்தின் சேஷம் യോഗ്യതയെ മനസ്സിലാക്കി ഉപദേശിക്കുന്നതിന് വേണ്ടി യമദേവൻ പറയുന്നതാണ് രണ്ടാമത്തെ വരി. അന്യശ്രേയോ അന്യതു ദൈവ ശ്രേയ തേ ഉഭയ നാനാർത്ഥേ പുരുഷം സിനീത തയോ ശ്രേയ ആദദാനസ്യ സാദർഭവതി ഹിയതേ അർത്ഥ യോ ശ്രേയോ വർണ്ണയതേ. അന്യ സന്ധി വന്നിട്ടാണ് ശ്രേയ എന്നിരിക്കുന്നത്. അന്യ ഉത ഏവ പ്രേയ തേ ഉഭേ നാനാർത്ഥൈ പുരുഷൻ തിനീത. തയോ ശ്രേയ ആദദാനസ്യ സാധുഃ ഭവതി ഹിയതേ അർത്ഥാത് യഃ പ്രേയഃ വൃണീതേ. അന്യശ്രേയോ അന്യതൈവ പ്രേയഃ തേ ഉഭേ നാനാർത്ഥേ പുരുഷം സിനീതഃ തയോഃ ശ്രേയ ആദദാനസ്യ സാദൃഭവതി ഹിയതേ അർത്ഥാത് യഃ പ്രേയോ വൃണീതേ. പരീക്ഷ്യ ശിഷ്യൻ വിദ്യായോഗ്യതാംശ അവഗമ്യ ആഹ. ശിഷ്യൻ പരീക്ഷ, ശിഷ്യനെ പരീക്ഷിച്ച് ശിഷ്യപരീക്ഷ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. വിദ്യായോഗ്യതാംശ അവഗമ്യ, വിദ്യായോഗ്യതയെ അവഗണ്യ മനസ്സിലാക്കുകയും ചെയ്തു എന്നിട്ട് ആഹ പറയുന്നു, യമദേവൻ പറയുന്നു എന്നാണ്. അന്യ ഹൃദയേവ ശ്രേയ നിശ്രേയസ്. അന്യ ശ്രേയ അന്യ അതിനർത്ഥം വളരെ പൃഥക്. ദേവശ്രേയ നിശ്രേയസം നിശ്രേയസ സന്നിധാനം മോക്ഷം അത് ശ്രേയസ്. രണ്ട് വിഷയങ്ങളാണ് അവിടെ പറയുന്നത്, ശ്രേയസും പ്രേയസും. അതിന് ശ്രേയസ് എന്ന് പറയുന്നത് വേറെയാണ്, അതിന്റെ മാർഗം വേറെയാണ്, അതിന്റെ ലക്ഷ്യം വേറെയാണ്. രണ്ട് തഥ അതുപോലെ അന്യ ഉപയോഗ എന്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നു ആദിച്ച പ്രേയ. പ്രിയതരമതി പ്രേയ പ്രിയതര അളവ് കൂടിയും ആ പ്രേയസതും നേരെയാണ്. പ്രേയസും നേരെയാണ്, ശ്രേയസും നേരെയാണ്. ഏ ശ്രേയ പ്രേയസി ഉഭയ നാനാർത്ഥി ഭിന്ന പ്രയോജനേ സതി പുരുഷം അധികൃതം വർണ്ണാശ്രമാതി വിശിഷ്ടം സിനീത ബദ്ധീത. ഈ ശ്രേയപ്രേയസി ഈ ശ്രേയസം പ്രേയസി ഉഭയം ഇത് രണ്ടും നാനാർത്ഥേ തേ ഉഭയം നാനാർത്ഥേ നാനാർത്ഥ മന്ത്രത്തിലുണ്ട്. അതിനെ വ്യാഖ്യാനിക്കുന്ന ഭിന്ന പ്രയോജനെ ശ്രേയസം പ്രയോജനം ഭിന്നമായ പ്രയോജനത്തോടുകൂടിയതാണ്, ഭിന്ന ലക്ഷ്യങ്ങളോടുകൂടിയതാണ്. ഇവിടെ ശ്രേയസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ശ്രേയോ മാർഗം, പ്രേയസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന പ്രേയോ മാർഗം. ശ്രേയമാർഗം മോക്ഷത്തിലേക്കുള്ള മാർഗം, ശ്രേയമാർഗം അതിന് ഭിന്നമായി വരുന്ന മോക്ഷം എന്ന് പറയുന്ന ഫലം ഒഴികെ വരുന്ന എല്ലാ ഫലങ്ങളും ശ്രേയമാർഗത്തിൽ പറഞ്ഞു. എല്ലാ ഫലങ്ങളും എന്ന് പറയുമ്പോൾ വേദത്തിൽ വിധിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്ന ഫലങ്ങൾ. വേദവിഹിതമായ കർമ്മങ്ങളാണ് ഇവിടെ പ്രേയസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങൾ അതിനും പ്രേയസ് എന്ന് പറയും. അത് ഇഹലോകത്തിൽ ഉണ്ടാകുന്ന വൈദിക രീതി അനുസരിച്ചുള്ള പശു പുത്രാദി ഫലങ്ങളും പരലോകത്തിൽ സ്വർഗം വരെയുള്ള ലോകാന്തരപ്രാപ്തി ഇതെല്ലാം ഈ പ്രേയസ് എന്ന് പറയുന്നത് ഉൾപ്പെടുന്നു. പ്രേയം മാർഗം വരുമ്പം ആ ഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ, അതും സാധാരണ കർമ്മങ്ങളല്ല. അടുത്ത് പറയുന്നു ഭിന്ന പ്രേമങ്ങളെയും സതി, ഇത് രണ്ടും ഭിന്ന പ്രേമങ്ങളും കൂടിയാണ് പുരുഷം അഭിഗ്രഹം. പുരുഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രേയസില്ല, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ അധികാരിയായിട്ടുള്ളവൻ, എന്തിനധികാരിയായിട്ടുള്ളവൻ, വേദ അധികാരിയായിട്ടുള്ളവൻ. അതൊന്നും വിശദീകരിക്കുന്നു വർണ്ണ ആശ്രമാദി വിശിഷ്ടം, വർണ്ണം ആശ്രമം തുടങ്ങിയവയോട് കൂടിയവ പുരുഷൻ എന്നത് വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ. സാധാരണ വർണ്ണയും അതാണ് വർണ്ണം, ഇതൊരാശ്രമം. ഈ ധർമ്മങ്ങളോട് കൂടിയവൻ അവന് ജീവിതത്തിൽ രണ്ട് മാർഗങ്ങളാണെന്ന് ഉള്ളത്, ഒന്നുകിൽ ശ്രേയമാർഗം അല്ലെങ്കിൽ ശ്രേയമാർഗം. അതിന് ശ്രേയമാർഗം എന്ന് പറയുന്ന അടുത്ത് പറയും സന്യാസം. ശങ്കരാചാര്യത്തോടെ വ്യാഖ്യാനിക്കുന്നു ശ്രേയമാർഗം എന്ന് സന്യാസം. ശ്രേയമാർഗം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യം രണ്ടായിട്ടാണ് തിരിക്കുന്നത്. അതിന് എങ്ങനെയുള്ള വൈദികമായിട്ടുള്ള വേദ വിധി അനുസരിച്ചുള്ള ഗാർഹസ്ഥ്യ ധർമ്മവും അതുപോലെ ആ വേദവിഹിതമായ ധർമ്മത്തിന്റെ പരിത്യാഗം. പ്രേമമാർഗം എന്ന് പറയുന്നത് വേദവിഹിതമായ ധർമ്മം അനുസരിച്ചുള്ള ജീവിതം, അതാണ് ഗാർഹസ്ഥ്യം. ശ്രേയമാർഗം എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായ പരിത്യാഗം സന്യാസം. ഈ രണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളും വ്യക്തമാക്കും. അത് എല്ലാ മനുഷ്യനും സാധ്യമല്ല, ഇതിന് രണ്ടിലും പെടാത്തവരുണ്ട്. തൃതീയ മാർഗത്തെ അവലംബിച്ച് ജീവിക്കുന്നത് എനിക്ക് നേരിട്ട് പറഞ്ഞു വിശ്വാസ പറഞ്ഞ മൃത്യു സഹജമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന മനുഷ്യന് അവരിതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ സഹജമായ കർമ്മങ്ങളെല്ലാം വിട്ട് വൈദികമായ ധർമ്മം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പ്രേയമാർഗികളും അതിനെ ഉപേക്ഷിച്ച് മോക്ഷത്തിന് വേണ്ടി അതിനെ ഉപേക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് പ്രേയമാകും. ഇതാണ് ശങ്കരാചാര്യർ വ്യക്തമായി ഈ രണ്ട് മാർഗങ്ങളെയും നിർവഹിച്ചിരിക്കുന്നത്. അതെല്ലായിടത്തും മനുഷ്യത്തിനുള്ള ജീവിതത്തിൽ എല്ലായിടത്തും ഈ രണ്ട് ജീവിത രീതികളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഭാഷ മുഴുവൻ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത് സ്വീകരിക്കുന്നു സുനീതഹ ബഗ്നീതഹ. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? പുരുഷനെ ബന്ധിക്കുന്നതാണ്. അതെങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നത്? എങ്ങനെയാണ് അത് ബന്ധിക്കുന്നത്? പ്രയോഗമാർഗം ബന്ധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രയോഗമാർഗമാണ് ബന്ധിക്കും. അടുത്ത് പറഞ്ഞു താഭ്യാം വിദ്യാവിദ്യാഭ്യാം ആത്മകർത്തവ്യതയാ പ്രൈജ്യതി സർവ പുരുഷ. ഇവിടെ ബന്ധനം എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നതാണ്. താഭ്യാം വിദ്യാവിദ്യ, ഒന്ന് വിദ്യ മറ്റൊന്ന് അവിദ്യ. അവിദ്യ എന്ന് പറയുന്ന കർമ്മം അത് നേരത്തെ വന്നു പ്രയോഗമാർഗം, മറ്റൊന്നത് വിദ്യ ജ്ഞാനമാർഗം. ഇത് രണ്ടും എന്താണ്? ആത്മകർത്തവ്യതയ, ഇത് രണ്ടും കർത്തവ്യമായി വരുന്നു. പ്രൈജ്യതയെ നിയോഗിക്കപ്പെടുന്നു, ഇത് കർത്തവ്യമുള്ളവനെങ്കിൽ സർവഹപുരുഷ മനുഷ്യരെല്ലാം ഇത് ഏതെങ്കിലും മനുഷ്യരെന്ന് പറയുമ്പോൾ അനുസരിച്ച് പ്രത്യേകം പേര് അധികൃത അധികാരിയായിട്ടുള്ള മനുഷ്യരല്ല. ഈ രണ്ട് ലോകങ്ങളുടെ മാർഗം നമുക്ക് കർത്തവ്യമായി വരുന്നു. ഇതിനെ കർത്തവ്യമായി കാണുക എന്നുള്ളതാണ് ബന്ധനം. അതാണ് ഇവിടെ രണ്ടുകൊണ്ടും ബന്ധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് സംശയം വരും. ശ്രേയമാർഗം സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള മാർഗം അത് മോക്ഷത്തിൽ ഉപകരിക്കുന്നതാണ്. അത് ശരിയാണ്, മോക്ഷത്തിൽ ഉപകരിക്കുന്നെങ്കിലും അതല്ല മോക്ഷം, അവർ മാർഗമാണ്. മാർഗം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കർത്തവ്യത്വം വരുന്നു. കർത്തവ്യവുമായി പറയുന്നത് വിധിന പരിത്യാഗ എന്ന് പറയുന്നത്. വിധിന പരിത്യാഗം എന്ന് പറയുന്നത് വിധിപ്രകാരമുള്ള പരിത്യാഗം ഒരാളുടെ കർത്തവ്യമായിരുന്നു. അവര് മാർഗങ്ങളാവുന്നുള്ള ലക്ഷ്യം ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഇതെല്ലാം ബന്ധനം തന്നെ. എങ്ങനെ ഇത് കർത്തവ്യമായി അനുഷ്ഠിക്കേണ്ടി വരുന്നു എന്നുള്ള ബന്ധം, അല്ലാതെ ജനന മരണങ്ങൾക്കോ സംസാരത്തിനോ കാരണമാകും എന്നുള്ള രീതിയിലല്ല. അവിടെയും കർത്തവ്യത്വം വിശേഷിക്കുന്നു. കർത്തവ്യത്വം എന്നുള്ള നിലയ്ക്ക് ശ്രേയമാർഗത്തിൽ ഇതുകൊണ്ട് ബന്ധനത്തും, അതേസമയം ശ്രേയമാർഗം ബന്ധനത്തിന് കാരണമാകുന്ന അങ്ങനെയല്ല. അത് ബന്ധനം വരുന്നുള്ളത് ജനന മരണങ്ങൾക്ക് കാരണമായിരുന്നു. അതിനും കർത്തവ്യത്വമുണ്ട്. അതിലുപരി അത് ജനന മരണങ്ങൾ കൂടി കാരണമായി തീരുന്നു. ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് അതിന് അതിൻ്റെതായ പരിമിതിയുണ്ട്. അപ്പോൾ ആ പരിമിതിയിൽ വരുന്നതാണ് കർത്തവ്യബോധം. അതുകൊണ്ട് അതിന് അപ്പോൾ ആ ബന്ധനത്തിൽ നിന്ന് മാർഗം എന്ന് നിൽക്കുമ്പോൾ അയാൾ പൂർണ്ണമായും മുക്തനാകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് രണ്ടിനെയും ഭിന്നമായ പ്രയോജനത്തോടുകൂടിയതാണ് രണ്ടും. പക്ഷേ ഈ രണ്ട് മാർഗങ്ങളും മനുഷ്യനെ ബന്ധിപ്പിച്ചിരിക്കുന്നു. രണ്ടും മനുഷ്യന് കർത്തവ്യമായിരിക്കുന്നു എന്ന് അതുപോലെ മനുഷ്യ ശ്രേയസ്വർഹി അഭ്യുദയ അമൃതത്വാർത്ഥി പുരുഷ പ്രവർത്തിക്കുക. അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ശ്രേയപ്രേയസ്വഹി ശ്രേയസിലും പ്രേയസിലും കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും അഭ്യുദയ അമൃതത്വാർത്ഥി കർമ്മമാർഗത്തിൽ അഭ്യുദയത്തെ ആഗ്രഹിക്കുന്നത്. അഭ്യുദയം കർമ്മഫലം, അതിനാണ് അഭ്യുദയം എന്ന് പറയുന്നത്. കർമ്മഫലത്തെ ശ്രേയസ് അമൃതത്വം മോക്ഷത്തെ അർത്ഥി ആഗ്രഹിക്കുന്നവൻ കർമ്മമാർഗത്തിൽ ശ്രേയസിൽ കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവനും കർമ്മഫലവും സ്വർഗം വരെ ഉള്ള ഫലത്തെ ആഗ്രഹിക്കുന്നവനും ശ്രേയമാർഗത്തിൽ അമൃതത്വത്തെ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനും പുരുഷ പ്രവർത്തനത്തെ പ്രവർത്തിക്കുന്നു. ആ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് അവരുടെ ബന്ധനം എന്ന് പറയുന്നത്. അതഹ അതുകൊണ്ട് ശ്രേയ ശ്രേയ പ്രയോജന കർത്തവ്യ സാഭ്യാബദ്ധിച്ചിരി സർവപുരുഷൻ. അതുകൊണ്ടാണ് ബന്ധനം എന്നിവിടെ പറഞ്ഞതാണ്. ശ്രേയശ്രേയ പ്രയോജന കർത്തവ്യ ശ്രേയസിന്റെ പ്രയോജനവും ശ്രേയസിന്റെ പ്രയോജനവും ഈ രണ്ട് പ്രയോജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇത് എനിക്ക് ചെയ്യേണ്ടതാണ്, ഇതെന്റെ അനിശ്ചയമാണ്, ഇതെന്റെ കർത്തവ്യമാണെന്നുള്ള നിലയ്ക്ക് താഭ്യം ബദ്ധ സർവപുരുഷൻ എത്തിച്ചേരി. ഇത് രണ്ടും കൊണ്ട് സർവപുരുഷൻ എല്ലാ മനുഷ്യരും ബന്ധനസ്ഥനായിരിക്കുന്നു എന്ന് പറയും. ഏകേക പുരുഷാർത്ഥ സംബന്ധിനി വിദ്യ അവിദ്യാരൂപത്വ വിരുദ്ധി അന്യതര അപരിത്യാഗേന ഏകേന പുരുഷേന സഹാനുഷ്ഠാനം അസത്യത്വ തയോ സ്ഥിത്വ അവിദ്യാരൂപം ശ്രേയ ശ്രേയ ഏവ കേവലം ആദാന ഉപാദാനം പ്രവത സാധു ശോഭനം ശിവം ഭവതി. ഇത് രണ്ടിനും ഒരു ബന്ധന സ്വഭാവം. ഇത് രണ്ടും മനുഷ്യന് അനിശ്ചയമായി വരുന്നു. ബന്ധനം എന്ന് വെച്ചാൽ അനിശ്ചയമായി വരിക എന്നുള്ള അർത്ഥമാണ്. കർത്തവ്യമായി വരുന്നു എങ്കിലും അടുത്തെന്താണ് പറയുന്നത്? തയോഹോ ശ്രേയ ആദദാനസ്യ സാദൃഭോതി. അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഏ യജ്ഞത്യേക പുരുഷാർത്ഥ സംബന്ധിനി. ഈ രണ്ടും ഏകീക പുരുഷാർത്ഥം വെവ്വേറെ പുരുഷാർത്ഥം വെവ്വേറെ പുരുഷാർത്ഥവുമായി ബന്ധമുള്ളതാണ്. എന്തുകൊണ്ട്? വിദ്യാവിദ്യാരൂപത്വ ഒന്ന് വിദ്യാരൂപം ജ്ഞാനരൂപത്തിലും മറ്റൊന്ന് അവിദ്യാരൂപം കർമ്മരൂപത്തിലുള്ളതാണ്, വൈദിക കർമ്മരൂപത്തിലുള്ളതാണ്. വിരുദ്ധേ ഭിന്ന ഫലങ്ങളുള്ള കൊണ്ടൊരു പരസ്പര വിരുദ്ധങ്ങളാണ്. ഇത് അന്യതര അപരിത്യാഗേന ഒന്നിനെ ഉപേക്ഷിക്കാതെ ഏകേന പുരുഷേന ഒരു മനുഷ്യന് സഹ അനുഷ്ഠാതം ഒരുമിച്ച് അനുഷ്ഠിക്കുന്നതിന് അസത്യത്വം സാധ്യമല്ല. ഇങ്ങനെ രണ്ടിനെയും ഒന്നിനെ ഉപേക്ഷിക്കാതെ ഒന്നിനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല. ഇതും ശങ്കരാചാര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ ഈശാവാസി മനുഷ്യത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്യതര അപരിത്യാഗേന ഒന്നിനെ ഉപേക്ഷിക്കാതെ ഒന്നിനെ സ്വീകരിക്കാൻ സഹ അനുഷ്ഠാതം ഏകപുരുഷേന ഒരു മനുഷ്യന് സഹ അനുഷ്ഠാതം ഒരു നിത്യനുഷ്ഠിക്കുന്നത് അശക്തിത്വം സാധ്യമല്ല. കർമ്മവും ജ്ഞാനവും ജ്ഞാനം സർവകർമ്മ സന്യാസം ഇത് രണ്ടും ഒരു മനുഷ്യന് ഒരു സമയത്ത് ഒരുമിച്ചനുഷ്ഠിക്കാൻ വരുന്ന അസാധ്യമാണ്. അസഖ്യത്വമാണ് തയോഹോ ഹിത്വ അവിദ്യാരൂപം. അതുകൊണ്ട് അവിദ്യാരൂപമായിരിക്കുന്ന കർമ്മരൂപമായിരിക്കുന്ന ആ മാർഗത്തെ ഏത് ത്രേഹ ത്രേയത്തിന് ഹിത്വ ഉദ്ദേശിച്ചിട്ട് ശ്രേയ ഏവ കേവലം ആപദാനസ്യ ആ ശ്രേയസിനെ മാത്രം ശ്രേയ ഏവ കേവലം എന്നുവെച്ചാൽ അത് മാത്രം സ്വീകരിക്കണം. എന്നുവെച്ചാൽ ആ വിദ്യ കർമ്മ മാർഗമായിരിക്കുന്ന ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിച്ചിട്ട് ശ്രേയ ഏവ കേവലം ആ ശ്രേയമാർഗം സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള ആത്മജ്ഞാന നിഷ്ഠ അത് മാത്രം സ്വീകരിക്കുന്നതാണ് ഉപാദാനം തിരുവത. അത് സ്വീകരിക്കുന്നതിന് സാധു ശോഭനം ശിവം ഭവതി സാധു ഭവതി ശോഭനം ഭവതി ശിവം മംഗളം ഭവതി അങ്ങനെ മംഗളം ഉണ്ടാകുന്നു എന്നാണ്. തയോ ശ്രേയ ആദദാനസ്യ സാധുർഭവതി അവന് മംഗളം സംഭവിക്കുന്നു. സർവകർമ്മ സന്യാസ സർവകാമത്യാഗ രൂപത്തിലുള്ള മാർഗത്തെ സ്വീകരിക്കുന്നതിന് മംഗളം ഉണ്ടാകുന്നു. യേശു ആ ദൂരദർശി ദൂരദർശിയല്ലാത്തവൻ ദീർഘദർശിയല്ലാത്തവൻ ഭാവിയെ അറിയാൻ കഴിയുന്നുള്ളവനാണ് ദൂരദർശി. ദൂരം ഭാവി അനറിയാൻ കഴിയുന്നവൻ ദൂരദർശി. ആ ഭാവി അറിയാൻ കഴിയാത്തവൻ അതായത് ഭാവി എന്താണ് താൻ പ്രവർത്തിക്കുന്ന മാർഗത്തിന്റെ ഭാവി അതായത് എന്റെ ഫലരൂപത്തിലുള്ള ഭാവി അതിനെക്കുറിച്ച് വേർതിരിച്ചറിയാൻ കഴിയാത്തവൻ വിമൂഢ മോഹൻ ഹീയതേ ലീജ്യതേ അർത്ഥാത് പുരുഷാർത്ഥ പുരുഷാർത്ഥത്തിൽ നിന്നവൻ തെന്നിപ്പോകുന്നു. പുരുഷാർത്ഥം പാരമാർത്ഥിക പ്രയോജന നിത്യ നിത്യമായ പാരമാർത്ഥികമായ പുരുഷാർത്ഥം മോക്ഷം പരമപുരുഷാർത്ഥം മോക്ഷം അതിൽ നിന്ന് പ്രത്യേകതയെ തെന്നിപ്പോകുന്നു നിത്യാർത്ഥം അതവന് കൈവിട്ടു പോകും. ആരാണോ ദുരുഭിതർത്തി അല്ലാതിരിക്കുന്നത് ഭാവിയെ അറിയാൻ കഴിയാത്തവൻ ഇന്ന മാർഗത്തിൽ ഇന്ന ഫലമാണെന്ന് അറിയാൻ കഴിയാത്തവൻ അവൻ ത്രയോമാർഗത്തിൽ പ്രവർത്തിക്കുന്നു. ത്രയോമാർഗത്തിൽ നിന്ന് അവൻ വിട്ടുപോകുന്നു. അവന്റെ ഫലം കിട്ടുന്നില്ല. അതാണ് അടുത്ത് പറയുന്നത് കോഴ്സു ആർക്കാണ് നഷ്ടപ്പെടുന്നത് പുരുഷാർത്ഥം പരമ പുരുഷാർത്ഥം നഷ്ടപ്പെടുന്ന ആർക്ക് എഴു ത്രയോഹ വർണ്ണം ചെയ്തു. ആരാണ് ത്രയസിനെ സ്വീകരിച്ചിരിക്കുന്നത് അവിദ്യ മാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കർമ്മമാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തെ സ്വീകരിച്ചിരിക്കുന്നത് അവനെന്താണ് പ്രേഹ വർണ്ണയിലെ അവൻ പ്രേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഉപാധിച്ചിരിക്കുന്നു അവനെ സ്വീകരിച്ചിരിക്കുന്നു. അവന് പരമപുരുഷാർത്ഥമായ മോക്ഷം സന്യാസം കൂടാതെ കിട്ടുന്നില്ല. സർവകർമ്മ സന്യാസം കൂടാതെ പിന്നെ ആദ്യം തന്നെ ഈ രണ്ട് മാർഗങ്ങളെയും പ്രേയസിനെയും പ്രേയസിനെയുടെ വേർതിരിച്ച് കാണിച്ചിരിക്കുന്നത് വ്യക്തമാണ്. ആരാണോ കർമ്മമാർഗത്തിൽ അവിദ്യ ഒരു പക്ഷേ കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവന് പരമപുരുഷാർത്ഥം ലഭിക്കുന്നില്ല എന്നാണ് ഇതിന്റെ കാര്യം. അടുത്ത നടക്കുന്നത് ശ്രേയ ശ്രേയസ് ശ്രേയമാർഗം സർവകർമ്മ സന്യാസം അന്യ ഏറെയാണ് ഉപ ഏവ അതുപോലെ തന്നെ പ്രേഹ പ്രയോമാർഗം കർമ്മമാർഗം അന്യ വേറെ തന്നെ തേ ഇവ ഉഭയ രണ്ടും നാനാർത്ഥി ഭിന്ന പ്രയോജനത്തോടുകൂടിയവയാണ്. പുരുഷം അധികാരിയായ മനുഷ്യനെ സ്ഥിനീത കർത്തവ്യം എന്ന നിലയിൽ ബന്ധിക്കുന്നു. തയോഹോ ഈ രണ്ട് മാർഗങ്ങളിൽ ശ്രേയ ശ്രേയോ മാർഗത്തെ ജ്ഞാനമാർഗത്തെ ആദദാനസ്യ സ്വീകരിക്കുന്നവന് സാധു മംഗളം ഭവതി ഭവിക്കുന്നു. ഏതൊരുവനാണോ പ്രേയ കർമ്മമാർഗത്തെ വർണ്ണിയിലെ സ്വീകരിക്കുന്നത്. അർത്ഥാത് കർമ്മപ്രശാസത്തിൽ നിന്നും തീയതെ നഷ്ടപ്പെടുന്നവനാകുന്നു. അടുത്തത് ശ്രേയസ്ഥ പ്രേയസ്ഥ മനുഷ്യനേത അതിപ്രേയസോ വർണ്ണയിക്കും പ്രേയോ മന്ദോ യോഗക്ഷേമാത് വർണ്ണയിക്കും ശ്രേയ പ്രേയ മനുഷ്യൻ ഏത ആ ഇത ഏത എന്നുള്ള പേരുന്നു ആ ഇത ശുദ്ധവാദാണ് തൗ സംഭരീത്യ വേലക്തി ധീര ശ്രേയ ഹി ധീര അഭി പ്രേയസ വർണ്ണയന്തേ പ്രേയ മന്ദ യോഗക്ഷേമാത് വർണ്ണയന്തേ ശ്രേയസ്ഥ പ്രേയസ്ഥ മനുഷ്യൻ ഏത സംഭരിച്ച വിവിലക്തി ധീര ശ്രേയോ ഹി ധീരു അഭിപ്രേയസോ വർണ്ണയന്തേ പ്രേയോ മന്ദോ യോഗക്ഷേമാത് വർണ്ണയന്തേ യദി ഉഭേ അഭി കർത്തം സ്വായത്തെ പുരുഷേന യതി ഉഭയതി ഇവ രണ്ടും കർത്തം സ്വായത്തെ പുരുഷേന കർത്തം സ്വായത്തെ പുരുഷേന പുരുഷനും കർത്തം അനുഷ്ഠിക്കുന്നതിന് സ്വായത്തെ സ്വാധീനമാണ് ഇത് രണ്ടും മനുഷ്യന് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കർമ്മമാർഗവും ജ്ഞാനമാർഗവും അങ്ങനെയിരിക്കെ കിമർത്ഥം പ്രേയ ഏവ ആദത്തെ ബാഹുല്യേന ലോകയിൽ കിമർത്ഥം എന്തുകൊണ്ടാണ് പ്രേയ ഏവ ആദത്തെ പ്രേയസിനെ തന്നെ സ്വീകരിക്കുന്നു ആദത്തെ ബാഹുല്യേന കൂടുതലായി ലോക മനുഷ്യർ മനുഷ്യൻ എന്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഈ പ്രേയമാർഗത്തിനെ തന്നെ സ്വീകരിക്കുന്നു കർമ്മമാർഗത്തെ ഔദ്യോഗികത്തിലെ കർമ്മമാർഗത്തെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു ചോദ്യമാണ് സത്യം സ്വായത്തെ സത്യമാണ് ഇത് സ്വാധീനമാണ് ഇത് മനുഷ്യന് അധീനമാണ് രണ്ട് മാർഗം അതിനിഷ്ടം പോലെ തിരഞ്ഞെടുക്കാം തഥാപി അങ്ങനെയാണെങ്കിലും സാധനത ഫലതസ്ഥ മന്ദബുദ്ധീന ദൃവിവേകരൂപേ സതി ജ്ഞാനിശ്രീഭൂതൈവ മനുഷ്യൻ പുരുഷം ഇതഹ ഏതഹ പ്രാപ്നന ശ്രേയസ്ഥ പ്രേയസ്ഥ ഗാന്ധി സാധനത ഫലതസ്ഥ സാധനരൂപത്തിലും ഫലരൂപത്തിലും സാധനം ശ്രേയസ്സിന് സാധനമായിരിക്കുന്നു സർവകർമ്മത്യാഗം ഫലം മോക്ഷം ശ്രേയസ്സിന് സാധനമായിരിക്കുന്നത് കർമ്മം കർമ്മസ്ഥം ഫലം സംസാരം അതാണ് സാധനത ഫലതസ്ഥ സാധനരൂപത്തിലും ഫലരൂപത്തിലും ഇത് രണ്ടും അതായത് ഈ രണ്ടിന്റെയും ഫലവും സാധനവും ഇത് രണ്ടും മന്ദബുദ്ധിയാണ് മന്ദബുദ്ധികൾക്ക് ദുർവിവേകരൂപേശ്വരി ദുർവിവേകരൂപത്തിൽ വേർതിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നു ഇത് ശ്രേയസിന്നതാണ് ഇത് ശ്രേയസിന്റെ സാധനമാണ് ശ്രേയസിന്നതാണ് ഇത് ശ്രേയസിന്റെ സാധനമാണ് എന്ന് ദുർവിവേകരൂപേ വേർതിരിച്ച് അറിയാൻ കഴിയാതെ ജ്ഞാനിശ്രീഭൂതി കൂടിക്കിളന്നിരിക്കുന്നു രണ്ടും കൂടിക്കിളന്നു മനുഷ്യന് ഇവ കൂടിക്കിളന്നത് പോലെ വാസ്തവത്തിൽ കൂടിക്കിളഞ്ഞിരുന്നു രണ്ടും വ്യക്തമായ രണ്ട് മാർഗങ്ങളാണ് പ്രവൃത്തിമാർഗവും നിവൃത്തിമാർഗവും അതിനാണ് ഇവിടെ പറയുന്നത് ആ പ്രവൃത്തിമാർഗവും നിവൃത്തിമാർഗവും ഒരു മനുഷ്യന് കൂടിക്കിളന്നത് പോലെ മനുഷ്യൻ മനുഷ്യനെ പുരുഷം എന്ന് പറയുന്ന മനുഷ്യൻ പുരുഷനെ ആ ഇതഹ ഏതഹ പ്രാപ്നത പ്രാപിക്കുന്നു ഏത് ശ്രേയസ്ഥ പ്രേയസ്. അപ്പൊ ഈ രണ്ട് ശ്രേയസും പ്രേയസും ഒരുപോലെ മനുഷ്യന്റെ മുമ്പിൽ വരുന്നു. അവിവേകിയായ ഒരുവന് ഇത് ശ്രേയോ മാർഗമാണ്, ഇത് പ്രേയോ മാർഗമാണ്, ഇതിന്റെ ഫലം ഇന്നതാണ്, ഇതിന്റെ ഫലം ഇന്നതാണെന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ്. അതാണ് മനുഷ്യൻ ഏതഹ ശ്രേയസ്ഥ പ്രേയസ്ഥ മനുഷ്യൻ ഏതാ, രണ്ടും മനുഷ്യനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതഹ ഹംസൗവ അംഭസഹ പയ ശ്രേയ പ്രേയ പദാർത്ഥവും സംഭരിക്കുക സമി പരിഗണ്യ മനസാ ആലോച്യ ഗുരുലാഘവം വിജയക്തി പൃഥക്കരോതി ധീര ധീമാൻ തവ സംഭരിക്കുക വിജയക്തി ധീര. ശ്രേയോമാർഗത്തിനെയും പ്രേയോമാർഗത്തിനെയും വിവേകി എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് അതഹ അതുകൊണ്ട് എന്നുവെച്ചാൽ ഇത് കൂടിക്കലർന്നാണ് വരുന്നത്, വേദിച്ചിരിക്കാൻ കഴിയുന്നില്ല. അതിവേഹിക്ക് വിവേഹിക്കുകയാണെങ്കിലോ ഹംസ അംഭസ പയവ ഹംസം അംഭസെന്ന് ജലത്തിൽ നിന്നും പക്ഷെ പാല് കലർത്തിയ വെള്ളത്തിൽ നിന്നും പയ ആ പാലിനെ വേർതിരിച്ചെടുക്കുന്നത് പോലെ എങ്ങനെയാണോ ഹംസം ജലവും പാലും കൂട്ടിക്കലർത്തിയാണെന്ന് പാലിനെ മാത്രം വേർതിരിച്ച് പാത്രത്തിൽ ജലത്തെ അവശേഷിപ്പിച്ചിട്ടത് പാലിനെ മാത്രം കുടിക്കുന്നു എന്നാണ് ഹംസത്തിന്റെ വിശേഷതയായി പറയുന്നത്. അതുപോലെ തവ ശ്രേയപ്രേയ പദാർത്ഥവും ഈ ശ്രേയസും പ്രേയസും എന്ന് പറയുന്ന ഈ രണ്ട് വസ്തുക്കളെയും സംഭരിക്കുക സമ്യക് പരിഗണ്യ അതിന്റെ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ ആലോചിക്കുക മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് എന്താലോചിക്കണം ഗുരുലാഘവം ഏതാണ് ഗൗരവം ഏറിയത് ശ്രേഷ്ഠമേറിയത് ഏതാണ് ലാഘവം നികൃഷ്ടമായത് എന്ന് വിവിലത്തി പൃഥക്തരോധി വേർതിരിക്കുന്നു ആര് ധീര ഭീമാൻ ഭീമാൻ ബുദ്ധിമാൻ ധീരനുമിത ബുദ്ധിമാൻ ഇത് വിവേകമുള്ളവൻ അവൻ വിവിലത്തി ഇതിനെ രണ്ടിനും വേർതിരിക്കുന്നു എങ്ങനെ സംഭരിക്കുക നല്ലവണ്ണം ആലോചിച്ചിട്ട് ഏതാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് ഏതാണ് നികൃഷ്ടമായിരിക്കുന്നത് ശ്രേയമാർഗമായ സർവകർമ്മ സന്യാസമാണോ അത് പ്രേമമാർഗമായിരിക്കുന്ന കാരണമാണ് ഇതേതാണ് ഉത്കൃഷ്ടം ഏതാണ് അപകൃഷ്ടം എന്നിങ്ങനെ ചിന്തിച്ചിട്ട് വിവേകിയായ ഒരുവൻ ഇതിനെ വേർതിരിക്കുന്നു. അങ്ങനെ വേർതിരിച്ചിട്ട് വിരിച്ചിത ശ്രേയോ ഹി ശ്രേയേവ അഭിഗ്രണീതേ പ്രേയസ് അഭ്യർത്ഥിതത്വാ ശ്രേയസ വിരിച്ച അങ്ങനെ വേർതിരിച്ചിട്ട് ശ്രേയോ ഹി ശ്രേയേവ ശ്രേയസിനെ തന്നെ ശ്രേയമാർഗത്തെ തന്നെ സർവകർമ്മ സന്യാസ രൂപത്തിലുള്ള ആത്മജ്ഞാനമനുഷ്യനെ തന്നെ അഭിപ്രണീതിയെ പൂർണ്ണമായി സ്വീകരിക്കുന്നു നിശ്ചിതമായ രൂപത്തിൽ സ്വീകരിക്കുന്നു. എന്തുകൊണ്ട് പ്രേയസ അഭ്യർത്ഥിതത്വ പ്രേയമാർഗത്തെക്കാൾ അത് അഭ്യർത്ഥിതമാണ് പൂജ്യമാണ് ശ്രേഷ്ഠമാണ് ശ്രേയസ ശ്രേയസ് ശ്രേയമാർഗം അത്രയോമാർഗത്തിനേക്കാൾ കർമ്മമാർഗത്ത് അത് ശ്രേഷ്ഠമാണ് ഇത് ഗാർഹസ്ഥ്യത്തെക്കാൾ അത് ശ്രേഷ്ഠമാണ്. തോസു എന്താണ് ആരാണത് അവന് ചെയ്യുന്നത് ധീര അതിനടുത്ത് അവിടെ മന്ത്രത്തിൽ പറഞ്ഞത് ശ്രീയോഹി ധീരു അഭിപ്രേയസു വർണ്ണീതി അഭിവർണ്ണീതി പ്രേയസ പ്രേയസിനേക്കാൾ പൂജ്യമാണെന്നുള്ള നിലയ്ക്ക് ആ ശ്രീയോമാർഗത്തെ സ്വീകരിക്കുന്നു. യസ് മന്ദ അല്പബുദ്ധി മന്ദൻ ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്ന മന്ദൻ എന്നാണ് പറഞ്ഞു അല്പബുദ്ധി സത് വിവേക അസാമർത്ഥ്യ എന്തുകൊണ്ട് അവന് മന്ദബുദ്ധി എന്ന് പറഞ്ഞ് സത്തിനെയും അസത്തിനെയും വേർതിരിച്ചറിയുന്നതിനുള്ള സാമർഥ്യം ഇല്ലാത്തതുകൊണ്ട് സത് അസത് വിവേക അസാമർത്ഥ്യ വേർതിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല. മോക്ഷമാർഗത്തെയും സംസാരമാർഗത്തെയാണ് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അവനെന്ത് ചെയ്യുന്നു യോഗക്ഷേമ യോഗക്ഷേമ നിമിത്തം യോഗക്ഷേമത്തിന് വേണ്ടി ശരീരാദി ഉപജയ രക്ഷണ നിമിത്തം ചെയ്യുന്നു. യോഗക്ഷേമം എന്നുള്ളത് ശരീരാദികളെ ഉപജയം അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക സ്വീകരിക്കുക ഉണ്ടാക്കുക രക്ഷണം അവനെ രക്ഷിക്കുക അവനെ സ്വീകരിച്ച് രക്ഷിക്കുക ശരീരം നിമിത്തം പളത്രം കുളവുകളെല്ലാം സ്വീകരിക്കുക അതിനെ വളർത്തുക അതിനെ സംരക്ഷിക്കുക അതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത്. ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്ന യോഗം ഉണ്ടാക്കിയതിനെ സംരക്ഷിക്കുന്നു ക്ഷേമം. ഇവയെല്ലാം ഉണ്ടാക്കിയെടുക്കുക, സംരക്ഷിക്കുക, ശരീരം തുടങ്ങി ബാക്കിയല്ല സംസാരം മുഴുവൻ. ഇതിനു വേണ്ടി, യോഗക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രേയഹ, പ്രേയസിനെ. എന്താണ് ആ പ്രേയസം വരുന്നത്? പശു പുത്രാഭിലക്ഷണം, പശു പുത്രൻ കളത്രം തുടങ്ങിയെല്ലാം വരുന്നു. ഇവയെല്ലാം പുള്ളിയിലെ സ്വീകരിക്കുന്നു, നിങ്ങൾ ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുന്നു. മുഴുവൻ സദസ്സുവിവേക സാമർഥ്യങ്ങളും ഇതിനെല്ലാം ഉപേക്ഷിക്കുന്നു, അല്ലാത്തവരും ഇതിനെല്ലാം സ്വീകരിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അപ്പൊ ഇവിടെ രണ്ട് മാർഗങ്ങളുണ്ട്, ശ്രേയമാർഗം, പ്രേയമാർഗം. വിവേകിയായിട്ടുള്ളവൻ മോക്ഷത്തിന് ഉപകരിക്കുന്ന ശ്രേയമാർഗത്തെ, സന്യാസമാർഗത്തെ സ്വീകരിക്കുന്നു. വിവേകമില്ലാത്തവൻ സംസാരത്തിന് മാത്രം ഉപകരിക്കുന്ന പ്രേയമാർഗത്തെ, കർമ്മമാർഗത്തെ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുന്നു എന്നാണ്. അതിന്റെ ശ്രേയസ്സും പ്രേയസ്സും മനുഷ്യൻ പുരുഷനെ, മനുഷ്യനെ ഏത ഒരുപോലെ പ്രാപിക്കുന്നു. ഈ രണ്ടിനെയും സംഭരിച്ച നല്ലവണ്ണം ആലോചിച്ചിട്ട് ധീര വിവേകിയായ പുരുഷൻ വിവിലത്തി വേർതിരിച്ച് ഗ്രഹിക്കുന്നു. ധീര വിവേകി ശ്രേയോഹി, ശ്രേയസിനെ തന്നെ പ്രേയസ, പ്രയസ്സിനേക്കാൾ പൂജ്യമായതിനാൽ അഭി നിർണയിത സ്വീകരിക്കുന്നു. മന്ദ അഭിവേകി